ദൈവനാമത്തിന് മഹത്വം. ഇന്ന് ജൂൺ മാസം 29-ാം തീയതി. തിരുവചനത്തിൽ നിന്നും ഇയോബിന്റെ പുസ്തകം 16, 17, 18 അധ്യായങ്ങൾ വായിക്കുന്നു. അതിന് ഇയോബ് ഉത്തരം പറഞ്ഞത് എന്തെന്നാൽ, ഞാൻ ഈ വക പലതും കേട്ടിട്ടുണ്ട്. നിങ്ങളെല്ലാവരും വ്യസനിപ്പിക്കുന്ന ആശ്വാസകന്മാർ, വ്യർത്ഥ വാക്കുകൾക്ക് അവസാനമുണ്ടാകുമോ? അല്ല, പ്രതിവാദിക്കുവാൻ നിന്നെ ചൊടിപ്പിക്കുന്നത് എന്ത്? നിങ്ങളെപ്പോലെ ഞാനും സംസാരിക്കാം. എനിക്കുള്ള അനുഭവം നിങ്ങൾക്കുണ്ടായിരുന്നുവെങ്കിൽ എനിക്കും നിങ്ങളുടെ നേരെ മൊഴികളെ യോജിപ്പിക്കുകയും നിങ്ങളെക്കുറിച്ച് തല കുലുക്കുകയും ചെയ്യാമായിരുന്നു. ഞാൻ വായ കൊണ്ട് നിങ്ങളെ ധൈര്യപ്പെടുത്തുകയും അതര സാന്ത്വനം കൊണ്ട് നിങ്ങളെ ആശ്വസിപ്പിക്കുകയും ചെയ്യുമായിരുന്നു. ഞാൻ സംസാരിച്ചാലും എൻ്റെ വേദന ശമിക്കുന്നില്ല. ഞാൻ അടങ്ങിയിരുന്നാലും എനിക്ക് എന്ത് ആശ്വാസമുള്ളൂ? ഇപ്പോഴോ അവൻ എന്നെ ക്ഷീണിപ്പിച്ചിരിക്കുന്നു. നീ എൻ്റെ ബന്ധുവർഗത്തെയൊക്കെയും ശൂന്യമാക്കിയിരിക്കുന്നു. നീ എന്നെ പിടിച്ചിരിക്കുന്നു, അതെൻ്റെ നേരെ സാക്ഷ്യമായിരിക്കുന്നു. എൻ്റെ മെലിച്ചിൽ എനിക്ക് വിരോധമായി എഴുന്നേറ്റ് എൻ്റെ മുഖത്ത് നോക്കി സാക്ഷ്യം പറയുന്നു. അവൻ കോപത്തിൽ എന്നെ കീറി ഉപദ്രവിക്കുന്നു. അവൻ എൻ്റെ നേരെ പല്ല് കടിക്കുന്നു. ശത്രു എൻ്റെ നേരെ കണ്ണ് കൂർപ്പിക്കുന്നു. അവർ എൻ്റെ നേരെ വായ് പിളർക്കുന്നു. നിന്ദയോടെ അവർ എൻ്റെ ചെകിട്ടത്തടിക്കുന്നു. അവർ എനിക്ക് വിരോധമായി കൂട്ടം കൂടുന്നു. ദൈവം എന്നെ അഭക്തന്റെ പക്കൽ ഏൽപ്പിക്കുന്നു. ദുഷ്ടന്മാരുടെ കയ്യിൽ എന്നെ അകപ്പെടുത്തുന്നു. ഞാൻ സ്വൈര്യമായി വസിച്ചിരുന്നു, അവനോ എന്നെ ചതച്ചു കളഞ്ഞു. അവൻ എന്നെ പിടരിക്ക് പിടിച്ച് തകർത്ത് കളഞ്ഞു. എന്നെ തനിക്ക് ലാക്കാക്കി നിർത്തിയിരിക്കുന്നു. അവൻ്റെ അസ്ത്രങ്ങൾ എൻ്റെ ചുറ്റും വീഴുന്നു. അവൻ ആദരിക്കാതെ എൻ്റെ അന്തർഭാഗങ്ങളെ പിളർക്കുന്നു. എൻ്റെ പിത്തത്തെ നിലത്ത് ഒഴിച്ചു കളയുന്നു. അവൻ എന്നെ ഇടിച്ചിട്ട് തകർക്കുന്നു. മല്ലനെ പോലെ എൻ്റെ നേരെ പായുന്നു. ഞാൻ രട്ട് എൻ്റെ തൊക്കിന്മേൽ കൂട്ടിത്തുന്നി. എൻ്റെ കൊമ്പിനെ പൊടിയിൽ ഇട്ടിരിക്കുന്നു. കരഞ്ഞ് കരഞ്ഞ് എൻ്റെ മുഖം ചുവന്നിരിക്കുന്നു. എൻ്റെ കണ്ണിന്മേൽ അന്ധതമസ് കിടക്കുന്നു. എങ്കിലും സാഹസം എൻ്റെ കൈകളിലില്ല. എൻ്റെ പ്രാർത്ഥന നിർമ്മലമത്രേ. അയ്യോ, ഭൂമിയെ എൻ്റെ രക്തം മൂടരുതേ. എൻ്റെ നിലവിളി എങ്ങും തടഞ്ഞു പോകരുതേ. ഇപ്പോഴും എൻ്റെ സാക്ഷി സ്വർഗത്തിലും എൻ്റെ ജാമ്യക്കാരൻ ഉയരത്തിലും ഇരിക്കുന്നു. എൻ്റെ സ്നേഹിതന്മാർ എന്നെ പരിഹസിക്കുന്നു. എൻ്റെ കണ്ണോ ദൈവത്തിങ്കിലേക്ക് കണ്ണുനീർ പൊഴിക്കുന്നു. അവൻ മനുഷ്യനു വേണ്ടി ദൈവത്തോടും മനുഷ്യപുത്രനു വേണ്ടി അവൻ്റെ കൂട്ടുകാരനോടും ന്യായവാദം കഴിക്കും. ചില ആണ്ട് കഴിയുമ്പോഴേക്ക് ഞാൻ മടങ്ങി വരാത്ത പാതയ്ക്ക് പോകേണ്ടി വരുമല്ലോ. എൻ്റെ ശ്വാസം ക്ഷയിച്ചു. എൻ്റെ ആയുസ് കെട്ടുപോകുന്നു. ശ്മശാനം എനിക്കായി ഒരുങ്ങിയിരിക്കുന്നു. എൻ്റെ അടുക്കൽ പരിഹാസമേയുള്ളൂ. എൻ്റെ കണ്ണ് അവരുടെ വക്കാണം കണ്ടുകൊണ്ടിരിക്കുന്നു. നീ പണയം കൊടുത്ത് എനിക്ക് ജാമ്യമാകണമേ. എന്നോട് കൈയടിക്കുവാൻ മറ്റാരുള്ളൂ? ബുദ്ധി തോന്നാത്ത വണ്ണം നീ അവരുടെ ഹൃദയം അടച്ചു കളഞ്ഞു. അത് നിമിത്തം നീ അവരെ ഉയർത്തുകയില്ല. ഒരുത്തൻ സ്നേഹിതന്മാരെ കവർച്ചയ്ക്കായി കാണിച്ചു കൊടുത്താൽ അവൻ്റെ മക്കളുടെ കണ്ണ് മങ്ങിപ്പോകും. അവൻ എന്നെ ജനങ്ങൾക്ക് പഴഞ്ചൊല്ലാക്കി തീർത്തു. എൻ്റെ മുഖത്ത് തുപ്പേൽപ്പിക്കുവാനായി തീർന്നു. ദുഃഖം ഹേതുവായി എൻ്റെ കണ്ണ് മങ്ങിയിരിക്കുന്നു. എൻ്റെ അവയവങ്ങളൊക്കെയും നിഴൽ പോലെ തന്നെ. നേരുള്ളവർ അത് കണ്ട് ഭ്രമിച്ചു പോകും. നിർദോഷി വഷളൻ്റെ നേരെ ചൊടിക്കും. നീതിമാനോ തൻ്റെ വഴിയെ തുടർന്നു നടക്കും. കൈവെടിപ്പുള്ളവൻ മേൽക്കുമേൽ ബലം പ്രാപിക്കും. എന്നാൽ നിങ്ങളെല്ലാവരും മടങ്ങി വരുവീൻ. ഞാൻ നിങ്ങളിൽ ഒരു ജ്ഞാനിയെയും കാണുന്നില്ല. എൻ്റെ നാളുകൾ കഴിഞ്ഞുപോയി. എൻ്റെ ഉദ്ദേശ്യങ്ങൾക്ക് എൻ്റെ ഹൃദയത്തിലെ നിരൂപണങ്ങൾക്ക് ഭംഗം വന്നു. അവർ രാത്രിയെ പകലാക്കുന്നു. വെളിച്ചം ഇരുട്ടിനേക്കാൾ അടുത്തിരിക്കുന്നത് പോൽ. ഞാനോ പാതാളത്തെ എൻ്റെ വീടായി പ്രതീക്ഷിക്കുന്നു. ഇരുട്ടിൽ ഞാൻ എൻ്റെ കിടക്ക വിരിച്ചിരിക്കുന്നു. ഞാൻ ദ്രവത്തോട് നീ എൻ്റെ അപ്പനെന്നും പുഴുവിനോട് നീ എൻ്റെ അമ്മയും സഹോദരിയും എന്ന് പറഞ്ഞിരിക്കുന്നു. അങ്ങനെ ഇരിക്കെ എൻ്റെ പ്രത്യാശ എവിടെ? ആര് എൻ്റെ പ്രത്യാശയെ കാണും? അത് പാതാളത്തിൻ്റെ ഓടാമ്പലുകളോളം ഇറങ്ങിപ്പോകുന്നു. പൊടിയിൽ ഒരുപോലെ വിശ്രാമമുണ്ടാകും. അതിന് ശൂഹ്യനായ ബിൽദാദ് ഉത്തരം പറഞ്ഞത് എന്തെന്നാൽ, നിങ്ങൾ എത്രത്തോളം മൊഴികൾക്ക് കുടുക്കുവെക്കും? ബുദ്ധി വയ്ക്കുവീൻ, പിന്നെ നമുക്ക് സംസാരിക്കാം. ഞങ്ങളെ മൃഗങ്ങളായി എണ്ണുന്നതും ഞങ്ങൾ നിങ്ങൾക്ക് അശുദ്ധരായി തോന്നുന്നതും എന്ത്? കോപത്തിൽ തന്നെത്താൻ കടിച്ചു കീറുന്നവനെ, നിന്റെ നിമിത്തം ഭൂമി നിർജ്ജനമായി തീരണമോ? പാറ അതിൻ്റെ സ്ഥലം വിട്ടുമാറണമോ? ദുഷ്ടന്മാരുടെ വെളിച്ചം കെട്ടുപോകും, അവൻ്റെ അഗ്നിജ്വാല പ്രകാശിക്കുകയില്ല. അവൻ്റെ കൂടാരത്തിൽ വെളിച്ചം ഇരുണ്ടുപോകും, അവൻ്റെ ദീപം കെട്ടുപോകും. അവൻ ചുരുക്കോടെ കാലടി വയ്ക്കുന്ന സ്ഥലം ഇടുങ്ങിപ്പോകും. അവൻ്റെ സ്വന്ത ആലോചന അവനെ തള്ളിയിടും. അവൻ്റെ കാൽ വലയിൽ കുടുങ്ങിപ്പോകും, അവൻ കെണിയിൻ മീതെ നടക്കും. പാശം അവൻ്റെ കുതികാലിന് പിടിക്കും, അവൻ കുടുക്കിൽ അകപ്പെടും. അവന് നിലത്ത് കുരുക്ക് മറച്ചുവെക്കും, അവനെ പിടിക്കുവാൻ പാതയിൽ വല ഒളിച്ചു വയ്ക്കും. ചുറ്റിലും ഘോരത്വങ്ങൾ അവനെ ഭ്രമിപ്പിക്കും, അവൻ്റെ കാലുകളെ തുടർന്ന് അവനെ വേട്ടയാടും. അവൻ്റെ അനർത്ഥം വിശന്നിരിക്കുന്നു, വിപത്ത് അവൻ്റെ അരികെ ഒരുങ്ങി നിൽക്കുന്നു. അത് അവൻ്റെ ദേഹാംഗങ്ങളെ തിന്നുകളയും, മരണത്തിൻ്റെ കടിഞ്ഞൂൽ അവൻ്റെ അവയവങ്ങളെ തിന്നുകളയും. അവൻ ആശ്രയിച്ച കൂടാരത്തിൽ നിന്ന് അവൻ്റെ വേര് പറഞ്ഞു പോകും. ഘോര രാജാവിൻ്റെ അടുക്കലേക്ക് അവനെ കൊണ്ടുപോകും. അവന് ഒന്നുമാകാത്തവർ അവൻ്റെ കൂടാരത്തിൽ വസിക്കും, അവൻ്റെ നിവാസത്തിന്മേൽ ഗന്ധകം പെയ്യും. കീഴെ അവൻ്റെ വേരുണങ്ങിപ്പോകും, മേലെ അവൻ്റെ കൊമ്പ് വാടിപ്പോകും. അവൻ്റെ ഓർമ്മ ഭൂമിയിൽ നിന്ന് നശിച്ചു പോകും, തെരുവീതിയിൽ അവൻ്റെ പേരില്ലാതാകും. അവനെ വെളിച്ചത്തിൽ നിന്ന് ഇരുട്ടിലേക്ക് തള്ളിയിടും, ഭൂതലത്തിൽ നിന്ന് അവനെ ഓടിച്ചു കളയും. സ്വജനത്തിൽ അവന് പുത്രനോ പൗത്രനോ ഇല്ലാതിരിക്കും, അവൻ്റെ പാർപ്പിടം അന്യനു പോകും. പശ്ചിമവാസികൾ അവൻ്റെ ദിവസം കണ്ട് വിസ്മയിക്കും, പൂർവ ദിഗ്വാസികൾക്ക് നടുക്കം പിടിക്കും. നീതികെട്ടവൻ്റെ വാസസ്ഥലം ഇങ്ങനെയാകുന്നു, ദൈവത്തെ അറിയാത്തവൻ്റെ ഇടം ഇവണ്ണം തന്നെ. അടുത്തതായി പുതിയ നിയമത്തിൽ നിന്നും അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 9:1-22 വാക്യങ്ങൾ വായിക്കുന്നു. ശൗൽ കർത്താവിൻ്റെ ശിഷ്യന്മാരുടെ നേരെ ഭീഷണിയും കൊലയും നിശ്വസിച്ചുകൊണ്ട് മഹാപുരോഹിതൻ്റെ അടുക്കൽ ചെന്നു. ദമസ്കോസിൽ ഈ മാർഗക്കാരായ വല്ല പുരുഷന്മാരെയോ സ്ത്രീകളെയോ കണ്ടാൽ അവരെ പിടിച്ചു കെട്ടി എരുശലേമിലേക്ക് കൊണ്ടുവരുവാൻ തക്കവണ്ണം അവിടുത്തെ പള്ളികൾക്ക് അവനോട് അധികാരപത്രം വാങ്ങി. അവൻ പ്രയാണം ചെയ്തു ദമസ്കോസിന് സമീപിച്ചപ്പോൾ പെട്ടെന്ന് ആകാശത്തു നിന്ന് ഒരു വെളിച്ചം അവൻ്റെ ചുറ്റും മിന്നി. അവൻ നിലത്തു വീണു. ശൗലേ, ശൗലേ, നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്ത് എന്ന് തന്നോട് പറയുന്ന ഒരു ശബ്ദം കേട്ടു. നീ ആരാകുന്നു കർത്താവേ എന്ന് അവൻ ചോദിച്ചതിന്, നീ ഉപദ്രവിക്കുന്ന യേശു ആകുന്നു ഞാൻ. നീ എഴുന്നേറ്റ് പട്ടണത്തിൽ ചെല്ലുക, നീ ചെയ്യേണ്ടത് അവിടെ വെച്ച് നിന്നോട് പറയും എന്ന് അവൻ പറഞ്ഞു. അവനോടുകൂടെ പ്രയാണം ചെയ്ത പുരുഷന്മാർ ശബ്ദം കേട്ടുവെങ്കിലും ആരെയും കാണാതെ മരവിച്ചു നിന്നു. ശൗൽ നിലത്തു നിന്ന് എഴുന്നേറ്റ് കണ്ണു തുറന്നപ്പോൾ ഒന്നും കണ്ടില്ല. അവർ അവനെ കൈക്ക് പിടിച്ച് ദമസ്കോസിൽ കൂട്ടിക്കൊണ്ടുപോയി. അവൻ 3 ദിവസം കണ്ണുകാണാതെയും തിന്നുകയോ കുടിക്കുകയോ ചെയ്യാതെയും ഇരുന്നു. എന്നാൽ അനന്യാസ് എന്നൊരു ശിഷ്യൻ ദമസ്കോസിൽ ഉണ്ടായിരുന്നു. അവനെ കർത്താവ് ഒരു ദർശനത്തിൽ അനന്യാസേ എന്ന് വിളിച്ചു. കർത്താവേ, അടിയനിതാ എന്ന് അവൻ വിളി കേട്ടു. കർത്താവ് അവനോട്, നീ എഴുന്നേറ്റ് നേർവീതി എന്ന തെരുവിൽ ചെന്ന് യൂദയുടെ വീട്ടിൽ തർസോസുകാരനായ ശൗൽ എന്ന് പേരുള്ളവനെ അന്വേഷിക്കുക. അവൻ പ്രാർത്ഥിക്കുന്നു. അനന്യാസ് എന്നൊരു പുരുഷൻ അകത്തു വന്ന് താൻ കാഴ്ച പ്രാപിക്കേണ്ടതിന് തൻ്റെ മേൽ കൈവയ്ക്കുന്നത് അവൻ കണ്ടിരിക്കുന്നു എന്ന് കൽപ്പിച്ചു. അതിന് അനന്യാസ്, കർത്താവെ, ആ മനുഷ്യൻ എരുശലേമിൽ നിന്റെ വിശുദ്ധന്മാർക്ക് എത്ര ദോഷം ചെയ്തു എന്ന് പലരും പറഞ്ഞ് ഞാൻ കേട്ടിരിക്കുന്നു. ഇവിടെയും നിന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്നവരെ ഒക്കെയും പിടിച്ചു കെട്ടുവാൻ അവന് മഹാപുരോഹിതന്റെ അധികാരപത്രം ഉണ്ട് എന്ന് ഉത്തരം പറഞ്ഞു. കർത്താവ് അവനോട്, നീ പോകുക, അവൻ എൻ്റെ നാമം ജാതികൾക്കും രാജാക്കന്മാർക്കും ഇസ്രായേൽ മക്കൾക്കും മുമ്പിൽ വഹിക്കുവാൻ ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന ഒരു പാത്രമാകുന്നു. എൻ്റെ നാമത്തിനു വേണ്ടി അവൻ എന്തെല്ലാം കഷ്ടം അനുഭവിക്കേണ്ടതാകുന്നു എന്ന് ഞാൻ അവനെ കാണിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ അനന്യാസ് ആ വീട്ടിൽ ചെന്ന് അവൻ്റെ മേൽ കൈവച്ചു. ശൗലേ, സഹോദര, നീ കാഴ്ച പ്രാപിച്ച് പരിശുദ്ധാത്മ പൂർണ്ണനാകേണ്ടതിന് നീ വന്ന വഴിയിൽ നിനക്ക് പ്രത്യക്ഷനായ യേശു എന്ന കർത്താവ് എന്നെ അയച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ഉടനെ അവൻ്റെ കണ്ണിൽ നിന്ന് ചെതുമ്പൽ പോലെ വീണു. കാഴ്ച ലഭിച്ച് അവൻ എഴുന്നേറ്റ് സ്നാനമേൽക്കുകയും ആഹാരം കൈക്കൊണ്ട് ബലം പ്രാപിക്കുകയും ചെയ്തു. അവൻ ദമസ്കോസിലുള്ള ശിഷ്യന്മാരോട് കൂടെ കുറേ നാൾ പാർത്തു. യേശു തന്നെ ദൈവപുത്രൻ എന്ന് പള്ളികളിൽ പ്രസംഗിച്ചു. കേട്ടവരെല്ലാവരും വിസ്മയിച്ചു. യെരുശലേമിൽ ഈ നാമം വിളിച്ചപേക്ഷിക്കുന്നവർക്ക് നാശം ചെയ്തവൻ ഇവനല്ലയോ? ഇവിടെയും അവരെ പിടിച്ചുകെട്ടി മഹാപുരോഹിതന്മാരുടെ അടുക്കൽ കൊണ്ടുപോകുവാനല്ലോ വന്നത് എന്ന് പറഞ്ഞു. ശൗലോ മേൽക്കുമേൽ ശക്തി പ്രാപിച്ചു. യേശു തന്നെ ക്രിസ്തുവെന്ന് തെളിയിച്ചു. ദമസ്കോസിൽ പാർക്കുന്ന യഹൂദന്മാരെ മിണ്ടാതാക്കി.
കർത്താവിനും സ്തോത്രം ചെയ്യുന്നു. നാം വായിച്ചതായിട്ടുള്ള തിരുവചന ഭാഗത്തിനായി സ്തോത്രം. അപ്പോസ്തല പ്രവൃത്തികൾ 9:1-22 വരെയുള്ള ഭാഗങ്ങളാണ് വായിച്ചത്. അതിൽ 19 വാക്യം, അവൻ ദമസ്കോസിലുള്ള ശിഷ്യന്മാരോട് കൂടെ കുറേ നാൾ പാർത്തു. യേശു തന്നെ ദൈവപുത്രനെന്ന് പള്ളികളിൽ പ്രസംഗിച്ചു. കേട്ടവരെല്ലാവരും വിസ്മയിച്ചു. 22 വാക്യം, ശൗലോ മേൽക്കുമേൽ ശക്തി പ്രാപിച്ചു. യേശു തന്നെ ക്രിസ്തുവെന്ന് തെളിയിച്ചു. ദമസ്കോസിൽ പാർക്കുന്ന യഹൂദന്മാരെ മിണ്ടാതാക്കി. പൗലോസ് അപ്പോസ്തലൻ ശൗൽ എന്ന പേരിനാൽ കർത്താവിൻ്റെ ശിഷ്യന്മാർക്ക് എതിരായി പ്രവർത്തിച്ചവനാണ്. കർത്താവിൻ്റെ മാർഗക്കാരെ ഉപദ്രവിക്കുവാനും കൊന്നുമുട്ടിക്കുവാനും ഒരുങ്ങി മഹാപുരോഹിതന്മാരുടെ അധികാരപത്രം വാങ്ങിയവനാണ്. എന്നാൽ കർത്താവിന് വിരോധമായി എതിർത്ത് പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ശൗലെന്ന ഈ മനുഷ്യൻ ദമസ്കോസിലേക്കുള്ള പ്രയാണത്തിൽ ദമസ്കോസിൻ്റെ പടിവാതിൽക്കൽ വച്ച് നട്ടിച്ച സമയത്ത് ഒരു വലിയ പ്രകാശം അവന് ചുറ്റി മിന്നി. അവൻ്റെ കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടു. അതോടൊപ്പം ശൗലെ നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്ത്? അപ്പോൾ ശൗല് നീ ആരാകുന്ന കർത്താവേ, നീ ഉപദ്രവിക്കുന്നവനായ യേശു ആകുന്നു ഞാൻ. ശൗൽ എന്ന ഈ മനുഷ്യൻ യേശുവിൻ്റെ മാർഗക്കാർക്ക് എതിരായി പ്രവർത്തിച്ചവൻ, ഉപദ്രവിയായിരുന്നവൻ, ഇപ്പോഴിതാ കർത്താവിനാൽ പൊട്ടിക്കപ്പെട്ടു. ഇപ്പോൾ കർത്താവിൻ്റെ മാർഗത്തിന് എതിരായിരുന്നവൻ ഇപ്പോൾ അനുകൂലിയായിത്തു. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിത അനുഭവത്തിലും പലപ്പോഴും കർത്താവിനെതിരായി, കർത്താവിൻ്റെ മാർഗക്കാർക്ക് എതിരായി പ്രവർത്തിച്ചു എന്ന് വരാം. എന്നാൽ യേശുവിൻ്റെ വിളി, സ്നേഹമേറിയ വിളി നാം കേട്ട് കർത്താവിന് വേണ്ടി തങ്ങളെ തന്നെ സമർപ്പിക്കപ്പെട്ടവരാ, അവന് വേണ്ടി എന്തും ഏതുമായി തീരുവാൻ നമുക്ക് ഒരുങ്ങാം. അതിനായി ദൈവം നമ്മെ കണ്ടിരിക്കുകയാണ്. ആകയാൽ കർത്താവിൻ്റെ മാർഗക്കാർക്ക് എതിരായിരുന്ന ശൗല് ഇപ്പോൾ 22 വാക്യത്തിൽ വായിച്ചതുപോലെ ശൗലോ മേൽക്കുമേൽ ശക്തി പ്രാപിച്ചു. കർത്താവിന് വേണ്ടി പ്രവർത്തിപ്പാൻ മേൽക്കുമേൽ ശക്തി പ്രാപിച്ചു. യേശു തന്നെ ക്രിസ്തുവെന്ന് തെളിയിച്ചു. ദമസ്കോസിൽ പാർക്കുന്ന യഹൂദന്മാരെ മിണ്ടാതാക്കി. ഈ അവസരം നമ്മുടെ ജീവിത അനുഭവത്തിലും നമുക്കും ആ ധൈര്യം ഉണ്ടാകട്ടെ. ഞാനിപ്പോൾ ആരാണ്? ഞാൻ കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുന്ന കർത്താവിൻ്റെ സാക്ഷിയ, കർത്താവിൻ്റെ ശുശ്രൂഷകന, കർത്താവിന് വേണ്ടി ഞാൻ പ്രവർത്തിക്കും. എൻ്റെ പഴയ പേര് മാറി എനിക്ക് പുതിയ പേര് കിട്ടി. ആകയാൽ ആ പുതു അനുഭവത്തോടെ കർത്താവിന് വേണ്ടി തുടർന്നുള്ള അവസരങ്ങളും പ്രയോജനപ്പെടുത്താം. കർത്താവ് നമ്മെ അതിനായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ ചെറിയ സന്ദേശം ഇവിടെ ചുരുക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.